നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഫോണോ ഐപാഡോ തിരികെ ചോദിക്കുമ്പോൾ മക്കൾ അമിതമായി ദേഷ്യപ്പെടാറുണ്ടോ? മറ്റുള്ളവരോട് ഇടപഴകാൻ മടി കാണിക്കാറുണ്ടോ? ചിലരെങ്കിലും ഇത് ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചേക്കാം. എന്നാൽ പലപ്പോഴും അത് വെർച്വൽ ഓട്ടിസം എന്ന മറ്റൊരു പ്രശ്നമാകാം. ഈ പോഡ്കാസ്റ്റിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എന്താണ് വെർച്വൽ ഓട്ടിസം എന്നും അത് നിയന്ത്രിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്നുമാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നത് സിഡ്നിയിൽ സൈക്കോളജിസ്റ്റായി പ്രവർത്തിക്കുന്ന മരിയ അൽഫോൺസ് ആണ്. SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റുമായി ഞാൻ നവ്യ വിശ്വനാഥ്. സ്വാഗതം മരിയ അൽഫോൺസ് SBS മലയാളത്തിലേക്ക്.
താങ്ക് യു നവ്യ.
ഓട്ടിസം ഡിസോർഡറിനെ കുറിച്ച് നമ്മൾ ഒത്തിരിയേറെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അടുത്ത കാലത്തായി കൂടുതലായി കേട്ടുവരുന്ന ഒന്നാണ് വെർച്വൽ ഓട്ടിസം. എന്താണ് വെർച്വൽ ഓട്ടിസം?
വെർച്വൽ ഓട്ടിസം ഒരു നമ്മളുടെ ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷൻ അല്ല. അതായത് നമ്മളുടെ ബ്രെയിനുമായിട്ട് ഡയറക്ട്ലി ബന്ധമുള്ളൊരു കണ്ടീഷൻ അല്ല. പക്ഷേ കൂടുതലും അത് ഇന്നത്തെ കാലത്ത് മീഡിയ, അതായത് നമ്മൾ ഒത്തിരി ഡിവൈസസ് ഉപയോഗിക്കുന്നത് കൊണ്ട്, അതായത് TV, ടാബ്ലറ്റ് അല്ലെങ്കിൽ കാർട്ടൂൺസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കൂടുതലായി കാണുന്ന ഒരു കണ്ടീഷനാണ്.
പേരിലൊരു സാമ്യം ഉണ്ടല്ലോ, ഓട്ടിസം, വെർച്വൽ ഓട്ടിസം. പേരിലുള്ള സാമ്യം മാത്രമാണോ? വെർച്വൽ ഓട്ടിസം നോർമൽ ഓട്ടിസത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യതകളുണ്ടോ?
അങ്ങനെയില്ല. ഇപ്പം നോർമൽ ഓട്ടിസം അതൊരു അസുഖമാണ്, അതായത് അസുഖത്തിന്റെ ഒരു അവസ്ഥയാണ്, നമ്മുടെ ബ്രെയിനിന്റെ ഒരു അവസ്ഥയാണ്. വെർച്വൽ ഓട്ടിസം സാധാരണമായി നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടുള്ള ഓട്ടിസത്തിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം സാധാരണഗതിയിലെ ഓട്ടിസം എന്ന് പറയുന്നത് അതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷനാണ്. അത് ഒരു കുട്ടി ചെറുതായിരിക്കുമ്പോൾ തൊട്ടെ ചില പ്രത്യേക രീതിയിൽ ന്യൂറോൺസുമായിട്ട് ഡെവലപ്പ് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് നമുക്കതിൽ കാണുന്നത്. അതേസമയം വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്ക്രീൻ ഒത്തിരി ഉപയോഗിക്കുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണം നമുക്ക് വന്നു ചേരുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത് പേരിലൊരു സമാനത വരാൻ കാരണം ഇതിന്റെ ചില ലക്ഷണങ്ങൾ സമാനത ഉള്ളത് കൊണ്ടാണ്. ഇപ്പം സാധാരണഗതിയിലുള്ള ഓട്ടിസത്തിൽ ഈ സോഷ്യൽ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ സാധാരണ പോലെ കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വന്നാൽ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം ആ ഒരു സിംറ്റംസിന്റെ ആ ഒരു സമാനതകൾ കാരണമാണ് വെർച്വൽ ഓട്ടിസം എന്ന് പറയാൻ ഇടയാവുന്നത്. വെർച്വൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ക്രീൻ ടൈം അങ്ങനത്തെ ഒരു വേൾഡിനെയാണ് വെർച്വൽ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സ്ക്രീൻസ് കാരണം ഓട്ടിസം പോലത്തെ സിംറ്റംസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് അതിനെ അങ്ങനെ പറയുന്നത്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ബന്ധവും ഇല്ല.
വെർച്വൽ ഓട്ടിസം എന്നതൊരു പെരുമാറ്റ വൈകല്യം മാത്രമാണോ?
ആ, അങ്ങനെ വേണമെങ്കിൽ സൂചിപ്പിക്കാം. അതിനൊരു ലൈഫ് സ്റ്റൈൽ കണ്ടീഷൻ എന്ന് കൂടി വേണമെങ്കിൽ പറയാം. അപ്പൊ അതൊരു അസുഖമല്ല, നമ്മള് നമ്മളുടെ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങൾ കാരണം നമുക്ക് വന്നു ചേരുന്ന ഒരു കണ്ടീഷനാണ്.
നമ്മൾ കണ്ടുവന്നിട്ടുണ്ട് കൂടുതലായിട്ടും ഇപ്പൊ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികളിൽ ഇപ്പം സംസാരിച്ചു തുടങ്ങുന്നതൊക്കെ പതുക്കെയാണ്, അങ്ങനെയൊക്കെ കുറെ കുട്ടികളെ കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വെർച്വൽ ഓട്ടിസത്തിന്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? എന്തൊക്കെയാണ് വെർച്വൽ ഓട്ടിസത്തിന്റെ പൊതുവെയുള്ള ലക്ഷണങ്ങൾ? കുട്ടികൾ എങ്ങനെയൊക്കെയാണ് അത് പെരുമാറുന്നത്?
തീർച്ചയായും നമുക്ക് ഇതിനെ നവ്യ പറഞ്ഞതുപോലെ വെർച്വൽ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങളായിട്ട് എടുക്കാവുന്നതാണ്. അതായത് കൂടുതൽ അവര് ഈ സ്ക്രീൻസിലേക്ക്, അതായത് TV, ടാബ്ലറ്റ് അങ്ങനെ അല്ലെങ്കിൽ ഫോൺ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ബ്രെയിൻ അല്ലെങ്കിൽ അവരുടെ ആ കോൺസെൻട്രേഷന്റെ ആ ഒരു ആംഗിള് വളരെ ചുരുങ്ങി ഒരു ചെറിയൊരു ഡിവൈസിന്റെ സ്പേസിലേക്ക് ചുരുങ്ങുവാണ്. അപ്പം അതിനെ ഒരു ചെറിയൊരു ടണൽ വിഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു ഒരു ചെറിയൊരു അവരുടെ മുന്നിലുള്ള ചെറിയൊരു കാര്യത്തിലേക്ക് മാത്രമാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ അതിലേക്ക്, ചെറിയൊരു കാര്യത്തിലേക്ക് അവരുടെ അറ്റൻഷനും കോൺസെൻട്രേഷനും ഒക്കെ ചുരുങ്ങുമ്പം അവർ വൈഡായിട്ടുള്ള, അതായത് കുറേ ജീവിതത്തിൽ അവർ പ്രാക്ടീസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടും. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ശരിക്കും റിയൽ ആയിട്ട് ഒരാളോട് സംസാരിക്കുക, അപ്പം നമ്മൾ ശരിക്കും ഫേസ് ടു ഫേസ് ഒരാളോട് ശരിക്കും സംസാരിക്കുമ്പോൾ നമ്മൾ അയാളുടെ കണ്ണുകൾ ശ്രദ്ധിക്കും, അയാൾ പറയുന്നത് നമ്മൾ കേൾക്കും, അയാൾ പറയുന്ന ഒരു ടോൺ മനസ്സിലാക്കാൻ നോക്കും. അപ്പം നമ്മളും അതിനനുസരിച്ച് തിരിച്ച് സംസാരിക്കുന്ന അല്ലെ റെസ്പോണ്ട് ചെയ്യുന്നത് അങ്ങനെയായിരിക്കാം. പക്ഷെ ഒരു ഡിവൈസിലേക്ക് മാത്രം ഇവർ നോക്കിയിരിക്കുമ്പോൾ ഇവർക്ക് സംസാരിക്കാനുള്ള അവസരം കുറഞ്ഞു വരുവാണ്. അപ്പം തീർച്ചയായും ഇപ്പൊ ഒരു കുട്ടികൾ സംസാരിച്ചു തുടങ്ങുന്ന പ്രായത്തിലുള്ള ഒരു കുട്ടികളാണെങ്കിൽ, ഇപ്പൊ 2.5 വയസ്സ് 3 വയസ്സ് ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ, അവർക്ക് സംസാരിക്കാനുള്ള ആ ഒരു സ്കില്ല് അല്ലെങ്കിൽ ആ ഒരു ശേഷി അവർ ഡെവലപ്പ് ചെയ്യുന്നത് കുറഞ്ഞു പോവുകയാണ്. അപ്പൊ പലപ്പോഴും നമുക്ക് അവരുടെ സ്പീച്ച് ഡിലേ ആവുക. നമ്മൾ തീർച്ചയായും നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങളാണ്, അതായത് സംസാരിക്കുന്നതിൽ കുറച്ച് ഡിലേ വരിക, അല്ലെങ്കിൽ അവർക്ക് ശരിക്കൊരാൾ വന്ന് ഹായ് എന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യണോ എന്ന് അറിയത്തില്ല. അപ്പൊ നമ്മുടെ സാമൂഹികമായ കുറെ സിറ്റുവേഷൻസിൽ അവർക്ക് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് അവരുടെ ടി വി തന്നെ അല്ലെങ്കിൽ ഫോൺ തന്നെ നോക്കിയിരിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു ടണൽ വിഷൻ പോലെ ചെറിയൊരു കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ, വലിയൊരു സാഹചര്യം വരുമ്പോൾ, ഇപ്പോൾ ഒരു മുറി നിറച്ച ആൾക്കാരോടൊപ്പം അയ്യോ ഞാൻ എന്താ ചെയ്യുക എന്നുള്ളൊരു റെസ്റ്റ്ലെസ്നെസ് അല്ലെങ്കിൽ ഒരു വെപ്രാളം അവർക്ക് വരാം. അപ്പൊ അതിനെ ചിലപ്പോൾ നമുക്ക് നമ്മൾ സാധാരണ നമ്മുടെ ഭാഷയിൽ പറയും കുട്ടി ഒരിടത്ത് അടങ്ങിയിരിക്കുന്നില്ല അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹൈപ്പറാണ്. അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ വെർച്വൽ ഓട്ടിസത്തിന്റെയും കൂടി ലക്ഷണങ്ങളാണ്. അതായത് അവർ കൂടുതൽ സ്ക്രീൻസിനോടാണ്, അതിനോടാണ് അവർ കൂടുതൽ ടെയിംഡ് ആയത് അല്ലെങ്കിൽ കൂടുതൽ ഇടപെട്ടത് സ്ക്രീൻസിനോടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ റിയൽ ആയിട്ടുള്ള ശരിക്കുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്പീച്ച് ഡിലേ വരാം, അല്ലെങ്കിൽ സോഷ്യലായിട്ടൊരു വിഡ്രോവൽ വരാം, അല്ലെങ്കിൽ കുറച്ചൊരു ഹൈപ്പർ ആക്ടിവിറ്റി വരാം, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഫോക്കസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ട് വരാം. ചെറിയൊരു പ്രോബ്ലം കൊടുത്താൽ അവർക്ക് സോൾവ് ചെയ്യാൻ അറിയില്ല. എന്നുവെച്ചാൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാനൊരു അക്കാഡമിക് രീതിയിലല്ല പറയുന്നത്. ഇപ്പം ഒരു സാധനം തട്ടിമറിഞ്ഞ തറയിൽ വീണാൽ അവർ ചിലപ്പോൾ ഉടനെ പാനിക്കാവും. പക്ഷേ ഒരു പക്ഷേ അവർക്ക് അതൊരു യൂഷ്വൽ നമ്മൾ ലൈഫിലുള്ളൊരു സ്കില്ല് പോലെ ഒരു തുണിയെടുത്ത് തുടയ്ക്കാൻ അന്നേരം അവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഞാൻ തീരെ കുഞ്ഞു കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പം ഈ ഒരു റെസ്റ്റ്ലെസ്നെസ് ഒക്കെ നമുക്ക് റിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നതിനേക്കാളും കൂടുതൽ സ്ക്രീൻസിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുണ്ട്.
സ്ക്രീൻ ടൈം കൂടുന്നതാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്നാണല്ലോ പറഞ്ഞു വരുന്നത്. മുതിർന്നവരും കൂടുതലായി സ്ക്രീനിന് മുന്നിൽ ചെലവഴിക്കുന്നവരാണല്ലോ. ഇത് കുഞ്ഞുങ്ങളിൽ മാത്രം കണ്ടുവരുന്നതാണോ? ഏത് ഏജ് ഗ്രൂപ്പുകളിലാണ് കൂടുതലായും വെർച്വൽ ഓട്ടിസം കണ്ടുവരുന്നത്?
നമ്മൾ കൂടുതൽ ഇപ്പൊ സ്റ്റഡീസ് ഒക്കെ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണ്. അതായത് ഒരു 0 to 3 years, 3 to 6 years, അതായത് സ്കൂളിൽ പഠിക്കുന്ന പ്രായം, പിന്നെ 6 to 10 അങ്ങനെ പോകുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ നവ്യ പറഞ്ഞതുപോലെ ഇത് ഏത് പ്രായത്തിലുള്ള ആൾക്കാരെയും എഫക്റ്റ് ചെയ്യാം. ഇപ്പം കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ പറയാം അവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ, എവിടെയെങ്കിലും പോയാൽ അവർക്ക് ആ സംസാരം ഇനിഷ്യേറ്റ് ചെയ്യാൻ അറിയത്തില്ല, അവർ മാറിയിരിക്കും, അല്ലെങ്കിൽ ഐ കോണ്ടാക്ട് തരാറില്ല, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ കാണുന്നത്. അതേസമയം നമ്മൾ അഡൽസിന്റെ കാര്യത്തിലേക്ക്, മുതിർന്നവരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, മുതിർന്നവരും ഈ സ്ക്രീൻ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന കാരണം, സ്ക്രീനിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കാരണം അവർക്കും ഇതിന് സമാനമായ കാര്യങ്ങൾ വരാം. അതായത് നമ്മൾ ഒരുപക്ഷെ വെളിയിൽ പോകുമ്പോൾ ഒത്തിരി പേരുമായിട്ട് ഇരിക്കുന്ന സമയത്ത്, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഒത്തിരി സംസാരിക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ ഒരു പക്ഷെ നമുക്ക് ഫോൺ എപ്പോഴും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെങ്കിലും ഒന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ആ ഒരു വിഷയം ഇല്ലാതാവുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചില സമയം നമ്മൾ വിചാരിക്കും ഫ്രീ ടൈം കിട്ടിയാൽ നമ്മളിൽ എനിക്കൊന്ന് ഭൂരിഭാഗം പേരും ഒരുപക്ഷെ ഫോണിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം നമുക്ക് ചില കാര്യങ്ങൾ ചുറ്റും ഉള്ളത് നമ്മൾ ആ കണ്ട് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു ശേഷിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ തലമുറയ്ക്ക്. അപ്പൊ നമുക്കൊരു ഫ്രീ ടൈം കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ നേരെ ഫോണിലേക്ക് പോകും, പിന്നെ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് അയ്യോ കുറെ കാര്യങ്ങൾ പെൻഡിങ് ആയി, അല്ലെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ മാറ്റി വെക്കും. നമുക്കിപ്പോ ഒരു 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 ഷോയോ അല്ലെങ്കിൽ ഒരു സീരിയലോ എന്തെങ്കിലുമൊക്കെ കണ്ടു തീർക്കാനായിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ കുറെ കാര്യങ്ങൾ മാറ്റി വെക്കും. അപ്പൊ ഇത് മുതിർന്നവരിലും ഈ പറഞ്ഞ പോലെ സോഷ്യലായിട്ട് ഇടപെടാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മോട്ടിവേഷൻ, അല്ലെങ്കിൽ നമ്മളുടെ മൂഡ്. അപ്പം പലപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഒത്തിരി നേരം സ്ക്രീൻ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ മാനസികാവസ്ഥ, നമ്മുടെ മൂഡിനെ, ഇമോഷൻസിനെ ഒക്കെ ബാധിക്കാറുണ്ട്. അപ്പൊ ഈ വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത് ഒരു കുട്ടികളിൽ മാത്രമല്ല, നമുക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇതിന്റെ ചില അവസ്ഥകൾ മുതിർന്നവരിലും നമുക്ക് കാണാം. അപ്പൊ കുട്ടികളിൽ നമ്മൾ പറയാം അവർ മിണ്ടാത്തൊരിടത്ത് ഒതുങ്ങിയിരിക്കുകയാണെന്ന് പറയുവാണെങ്കിൽ, വലിയൊരാളുടെ അടുത്ത് ചിലപ്പം അയാൾക്ക് സംസാരിക്കാൻ വിഷയങ്ങളില്ലാതെ വീണ്ടും ഫോണിലേക്ക് നോക്കുന്നതായിരിക്കാം ഒരു പക്ഷേ നമ്മൾ കാണുന്നത്. അപ്പം ഇത് ഒരു ഏജ് ഗ്രൂപ്പിലേക്ക് മാത്രം നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
ഈ വെർച്വൽ ഓട്ടിസം ഇപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ ശരിക്കും പറഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ സാധ്യമാണോ?
തീർച്ചയായും. അപ്പം നമ്മളിപ്പം നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ ഇതില് നമുക്ക് ജനറൽ ആയിട്ട് മൊത്തത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം കുഞ്ഞ് കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ പ്ലേ ടൈം കൊടുക്കുക. ഇപ്പം പെട്ടെന്ന് സ്ക്രീൻ എല്ലാം നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാൽ അവർ തീർച്ചയായും അവർ ദേഷ്യപ്പെടും. അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ടൈം വേണം. അപ്പം സ്ക്രീൻ ടൈം എന്നെ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം 2 മണിക്കൂറായിരുന്നു വീട്ടിൽ ടി വി കാണുന്നതെങ്കിൽ അതിനെ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ ഗ്രാജുവലി 1 മണിക്കൂറായിട്ട് കുറയ്ക്കുക. എന്നിട്ട് കുറച്ച് കൂടുതൽ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ കളിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക. അപ്പം അത് റിയൽ ആയിട്ടുള്ള പെയിന്റിങ്ങോ ഡ്രോയിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ മോഡൽസ്, നമുക്കറിയാലോ ലെഗോ അങ്ങനെ ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെ ക്ലേ വെച്ച് എന്തെങ്കിലും ചെയ്യുന്നത് അല്ലെ ഓടിക്കളിക്കുന്നത്. അപ്പൊ അങ്ങനെ പ്ലേ ടൈം ഇൻക്രീസ് ചെയ്യുമ്പം അവർക്ക് ശരിക്കുള്ള ലോകവുമായിട്ട് അത് റിയൽ വേൾഡുമായിട്ടുള്ള അവരുടെ ഇന്ററാക്ഷൻ കൂട്ടാനുള്ള അവസരം നമ്മൾ കൊടുക്കുവാണ്. അപ്പം സ്ക്രീൻ ടൈം കുറയുകയും ശരിക്കുള്ള ഇന്ററാക്ഷൻ കൂടുകയും ചെയ്യുമ്പോൾ പതിയെ നമ്മൾക്ക് കാണാൻ പറ്റും കുട്ടികളിൽ സംസാരിക്കാനുള്ള അല്ലെങ്കിൽ കളിയുടെ ഇടയ്ക്ക് നമ്മൾ ഒത്തിരി സംസാരിക്കും. അപ്പം അങ്ങനെയുള്ള ശേഷി അവർക്ക് ഡെവലപ്പ് ചെയ്ത് തുടങ്ങും, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്ങിനുള്ള ശേഷി ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. പിന്നെ നമ്മൾ കളിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ചെസ് പോലെയുള്ള ഗെയിംസ് ഒക്കെ കളിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടേബിൾ ഗെയിം കളിക്കുവാണെങ്കിൽ പോലും നമ്മുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യും. അപ്പം ശരിക്കുള്ള ഒരു റിയൽ ടൈം ഇന്ററാക്ഷനിലേക്ക് വരിക, അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളോട് സംസാരിക്കുക. ഇപ്പം വീട്ടിലാണെങ്കിലും ഒരു സാധനം എടുത്തുകൊണ്ട് വന്ന് വെക്കാൻ പറയുന്നതോ അല്ലെങ്കിൽ തിരിച്ച് നമ്മളിത് തിരിച്ചു വെക്കാൻ പറഞ്ഞു പഠിപ്പിക്കുന്നത്, അതായത് ആ പറയുക എന്നുള്ളത് അവിടെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെയുള്ള കുറേ റിയൽ ടൈം ഇന്ററാക്ഷൻ വരുമ്പോൾ ഈ വെർച്വൽ ഓട്ടിസത്തിൻ്റെ സിംറ്റംസ് നമുക്ക് കുറച്ച് തുടങ്ങാൻ പറ്റും. പിന്നെ സാമൂഹികമായിട്ട് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, അതായത് വെളിയിൽ നമ്മളൊരു നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഒത്തിരി അവസരങ്ങളുണ്ട് വെളിയിൽ പോകാനൊക്കെ ആയിട്ട്. അതായത് നമ്മളുടെ വീടുകളിലെ ഫങ്ഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ആരാധനാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പെരുന്നാളും ഉത്സവങ്ങളും അങ്ങനെയൊക്കെ. പക്ഷേ ഇവിടെ നമുക്ക് ഒരുപക്ഷെ അത്രയും അവസരങ്ങൾ ഇല്ലെങ്കിൽ പോലും എല്ലാവരും കൂടെ ഒന്ന് ചെറുതായിട്ട് ഒത്തുകൂടുന്നതോ, അപ്പോൾ അവിടെ നമുക്ക് ടി വി വെക്കാതെ പകരം കളിക്കാനായിട്ട് പ്രേരിപ്പിക്കാം, സംസാരിക്കാനായിട്ട്. അല്ലെങ്കിൽ എല്ലാവരും പണ്ടൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു വട്ടം കൂടി സംസാരിക്കുക. അപ്പം അങ്ങനെയുള്ള കുറച്ച് റിയൽ ടൈം ഇന്ററാക്ഷൻ വരുമ്പോൾ ഈ ഒരു വെർച്വൽ ഓട്ടിസത്തിൻ്റെ സിംറ്റംസ് കുറഞ്ഞു തുടങ്ങും. അതിൻ്റെ ബെനിഫിറ്റ്സ് മുതിർന്നവരിലും ഉണ്ടാവും കുട്ടികളിലും ഉണ്ടാവും. അതിയെ അതിലേക്ക് നമുക്ക് ലീഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഒറ്റയടിക്ക് ഒരു പക്ഷെ മാജിക്കലായിട്ട് മാറില്ല, പക്ഷെ ഇവൻച്വലി ഗ്രാജുവലി നമുക്ക് അതിലേക്ക് എത്തിച്ചേരാവുന്നതാണ്.
പാരന്റിംഗ് എന്ന ഫാക്ടർ എത്രത്തോളം വെർച്വൽ ഓട്ടിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്?
തീർച്ചയായും നമുക്ക് വീടുകളിൽ തന്നെ ഈ അഡ്ജസ്റ്റ്മെന്റ് വരുത്താവുന്നതാണ്. നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, ചിലപ്പം 2 പേരൻസും ബിസി ആയിരിക്കും. നമ്മളിങ്ങനെ ഒരു രാജ്യത്ത് വരുമ്പോൾ മിക്കവരും ചിലപ്പം 2 പേര് 2 ഷിഫ്റ്റിലൊക്കെ ജോലി ചെയ്യുന്ന ഫാമിലീസും ഉണ്ടാവും. പക്ഷെ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ടി വി അല്ലെങ്കിൽ മൊബൈൽ എന്നുള്ളൊരു ഘടകത്തിന് മേലെ എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റുവാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ഇപ്പം എൻ്റെ മനസ്സിലിങ്ങനെ ഉദാഹരണങ്ങളായിട്ട് വരുന്നത്, ഇപ്പം വീട്ടിൽ എപ്പോഴും കുട്ടികളുള്ളപ്പോൾ ഒരു പേരൻ്റെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ മുതിർന്ന കുട്ടികളുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ അവരുടെ കൂടെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളപ്പം കുട്ടികൾക്ക് എല്ലാവർക്കും കൂടെ വെച്ചിട്ട് നമുക്കിപ്പോൾ ഒത്തിരി DIYs നമ്മുടെ ചുറ്റും കിട്ടും. അപ്പം അവരെല്ലാവരും കൂടെ ഒരു ടേബിള് ഉണ്ടാക്കുക, അല്ലെങ്കിൽ മുതിർന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഒരു ഫുഡ് ട്രൈ ചെയ്തു വീട്ടിൽ ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ പേരൻസിന് കൂടെ കിച്ചണിൽ അവർ ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ അവരുടെ കൂടെ കൂടുക. അപ്പം ആക്ടിവിറ്റീസ് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ റുട്ടീൻസ് കൊണ്ടുവരുമ്പം, അപ്പം നമ്മൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും പേരൻസ് വിചാരിക്കാറുണ്ട് ഓക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമുക്ക് ടി വി ഇടാം. അത് ഒരുപക്ഷെ തിരക്ക് കാരണമായിരിക്കാം നമ്മൾ ചെയ്യുന്നത്, പക്ഷേ ആ ടി വി ഇടുന്ന ആ ഒരു കൾച്ചറിന് പകരം ഓക്കെ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പം നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ന് നടന്ന ഒരു ഫണ്ണായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. അപ്പം ആദ്യം ഒരുപക്ഷെ ഇതിനൊരു എതിർപ്പ് ഉണ്ടാവും, അതായത് ആദ്യമേ ഇത് വളരെ സ്മൂത്ത് ആയിട്ട് പോകുമെന്നല്ല പറയുന്നത്, പക്ഷെ പതിയെ മൊബൈൽ അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻസിന് പകരം നമുക്ക് വേറെ ചില കാര്യങ്ങൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പം അത് അവിടെയാണ് നമ്മൾ പാരന്റിങ്ങിന്റെ ആ ഒരു റെലവൻസും വരുന്നത്. അപ്പൊ പാരന്റ്സിന്റെ തിരക്കിന്റെ ഇടയിൽ കൂടി ആക്ടിവിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സംസാരിക്കാനുള്ള അവസരങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു പരിധിവരെ നമുക്കിതിനെ കുറയ്ക്കാവുന്നതാണ്. ഇപ്പം സ്ക്രീൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അങ്ങനെയുമല്ല പറയുന്നത്. സ്ക്രീൻ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവർ സ്ക്രീൻ നോക്കി എന്തെങ്കിലും ഒരു ഒരു ഡാൻസ് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീൻ നോക്കി ഒരു സാധനം ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക, അതും നല്ലതാണ്. പക്ഷെ അതൊരു 100% ആവരുത്. നമ്മുടെ റിയൽ ടൈം ആക്ടിവിറ്റീസിന്റെ കൂടെ സ്ക്രീൻ ടൈമും വളരെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു ഇത് കൊണ്ടുവന്നാൽ എനിക്ക് തോന്നുന്നു പേരൻസിനും ഒരു പരിധിവരെ ഈ ഒരു സിറ്റുവേഷനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പലപ്പോഴും പേരൻസ് ഫ്രസ്ട്രേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം അതിന് പകരം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാവുന്ന പരിധിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഒത്തിരി നല്ലതായിരിക്കും.
എന്തൊക്കെ മാറ്റങ്ങൾ കുഞ്ഞുങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മളൊരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കണം?
കുഞ്ഞുങ്ങളിൽ അതായത് തീരെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അപ്പം അവർക്ക് അത് കാരണം ഒരുപക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല. അപ്പൊ തീരെ കോൺസെൻട്രേഷൻ ഇല്ല ആക്ടിവിറ്റി എന്ന് പറയില്ലേ, അതായത് നമ്മൾ ഇരിക്കേണ്ട ഒരു സ്ഥലത്ത് അവർക്ക് ഇരിക്കാൻ ഒക്കുന്നില്ല, അല്ലെങ്കിൽ ഇമോഷണലി അതായത് ഒത്തിരി ദേഷ്യം വരിക, അല്ലെങ്കിൽ സാധനങ്ങൾ തള്ളിയെറിയുക, അല്ലെങ്കിൽ കേൾക്കാൻ കൂട്ടാക്കാതിരിക്കുക, എന്തിനെ മറുത്തു പറയുക. അപ്പൊ അങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും വൈദ്യസഹായം തേടാവുന്നതാണ്. അപ്പം അതിനെ ഒരു സൈക്കോളജിയോ അല്ലെങ്കിൽ ഓക്യുപേഷണൽ തെറപ്പിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ, അല്ലെങ്കിൽ സ്പീച്ച് തെറപ്പി ആണെങ്കിലും സംസാരത്തിൻ്റെ മേഖലയിൽ അവരെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം വീട്ടിൽ നമുക്ക് ഇതിനെ കൈകാര്യം ചെയ്യാൻ നോക്കിയിട്ടും സ്ക്രീൻ ടൈം കുറച്ചിട്ടും ഒരു നമ്മളൊരു 2-3 മാസമെങ്കിലും സ്ക്രീൻ ടൈം കുറച്ച് ട്രൈ ചെയ്തിട്ടും വീണ്ടും കുഞ്ഞുങ്ങളിൽ ഇതേ ലക്ഷണങ്ങൾ തന്നെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ടീനേജേഴ്സിൽ പോലും ഇതേപോലെ ഇങ്ങനെ മുറി അടച്ചിരിക്കുക, അല്ലെങ്കിൽ വളരെയധികം ആരോടും ഇടപെടാതെ ഇരിക്കുക, അങ്ങനെയൊക്കെ ഒരു ഇതാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും വലിയ സഹായം നേടേണ്ടതാണ്.
വളരെയധികം നന്ദി വിവരങ്ങൾ പങ്കുവച്ചതിന് മരിയ അൽഫോൺസ്.
താങ്ക് യു നവ്യ.
ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇത് പൊതുവായ ചില നിർദ്ദേശങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ സംശയങ്ങൾക്ക് ആരോഗ്യ വിദഗ്ധരെ നേരിട്ട് ബന്ധപ്പെടുക. പ്രിയ ശ്രോതാക്കളെ, എന്താണ് വെർച്വൽ ഓട്ടിസം എന്നും അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇതുപോലെയുള്ള പോഡ്കാസ്റ്റുകളും ഓസ്ട്രേലിയൻ വാർത്തകളും SBS മലയാളം വെബ്സൈറ്റ് വഴിയോ ഫേസ്ബുക്ക് പേജ് വഴിയോ അതുമല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പിലൂടെയോ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.